2022 നവംബർ 16 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. തിരിച്ചുവരണം ജനമൈത്രി. കെ എസ് സന്ദീപ് എഴുതുന്നു. പോലീസ് സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്നവർക്കെതിരെ ഒരു ദാക്ഷിണ്യവും ഉണ്ടാകില്ലെന്ന മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പിന് തൊട്ടുപിന്നാലെയാണ് ഒരു സിഐക്കെതിരെ കൂട്ടബലാത്സംഗ പരാതി ഉയർന്നത്. കൊച്ചി സിറ്റി പോലീസിൽ വർഷങ്ങളോളം ജോലി ചെയ്ത ഇയാളുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ സമാന സംഭവങ്ങളുണ്ട്. എന്നിട്ടും ഇത്തരം ഉദ്യോഗസ്ഥർ എങ്ങനെ സേനയിൽ തുടരുന്നു എന്നതാണ് അതിശയം. ആഭ്യന്തരവകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ മുന്നറിയിപ്പുകളും പോലീസ് മേധാവികളുടെ സർക്കുലറുകളും പാഴ്വാക്കുകളായി മാറുന്നു എന്നതാണ് തിരിച്ചറിയേണ്ടത്. സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്നവർക്കെതിരെ പിരിച്ചുവിടൽ നടപടിയുൾപ്പെടെ സ്വീകരിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ പലപ്പോഴും ഫലം കാണാറില്ല. രാഷ്ട്രീയ ഉന്നത ഉദ്യോഗസ്ഥരുടെ തോളിൽ ചവിട്ടി ഇത്തരക്കാർ വീണ്ടും സർവീസിൽ പ്രവേശിക്കുന്നത് വ്യക്തമാകാൻ സമീപകാല സംഭവങ്ങൾ പരിശോധിച്ചാൽ മതി. വർഷങ്ങൾക്ക് മുൻപ് വിവാദ താന്ത്രികനായ സന്തോഷ് മാധവൻ കൊച്ചിയിൽ പിടിയിലായപ്പോഴാണ് ഞെട്ടിക്കുന്ന പോലീസ് ബന്ധങ്ങൾ പുറത്തുവന്നത്. സന്തോഷ് മാധവന്റെ ഫ്ളാറ്റിൽ നിന്ന് ഒരു സിഐയുടെ യൂണിഫോം ലഭിച്ചത് വൻ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. വിവാഹത്തിന് പാലക്കാട് നഗരത്തിലൂടെ രഥത്തിലെത്തിയ സന്തോഷ് മാധവനെ വരവേറ്റത് ഒരു DYSP ആയിരുന്നു. അന്ന് സസ്പെൻഷന് വിധേയനായ ഈ ഉദ്യോഗസ്ഥൻ പിന്നീട് ഉയർന്ന പദവിയിലെത്തിയെന്നത് മറ്റൊരു കാര്യം. ഈ സംഭവത്തോടെ അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കർശന മാർഗനിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ തെളിവാണ് തുടർച്ചയായി ഉണ്ടാകുന്ന കളങ്കിത നടപടികൾ. ആരെയും തല്ലിച്ചതയ്ക്കാനും പിടിച്ചുപറിക്കാനും പോലീസ് തന്നെ മുന്നിലുള്ളപ്പോൾ ജനമൈത്രി എന്ന പ്രയോഗം തന്നെ പരിഹാസ്യമാവുന്നു. ജനമൈത്രി പോലീസ് ക്രിമിനലിസത്തിലേക്ക് വഴിമാറുന്നതായി മുൻകാല കണക്കുകൾ പറയുന്നു. ക്രിമിനൽ കേസുകളിൽ പ്രതികളാകുന്ന പോലീസുകാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 50% ശതമാനത്തിലധികം വർധനയുണ്ടായെന്ന് ആഭ്യന്തരവകുപ്പ് സമ്മതിക്കുന്നുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന നിർദ്ദേശം പലപ്പോഴും പാലിക്കപ്പെടാറില്ല. പോലീസ് ഭീകരതയ്ക്ക് ഇരകളാകുന്നവർ നൽകുന്ന പരാതികളിൽ നടപടിയും വിദൂര സാധ്യതകളിലൊന്നാണ്. മാധ്യമ വാർത്തകളും ദൃശ്യങ്ങളും പുറത്തുവരുമ്പോൾ വിവാദങ്ങളിൽ നിന്ന് ഓടിയകലാൻ സാധിക്കില്ലെന്ന് ഉറപ്പാകുമ്പോഴാണ് മിക്കപ്പോഴും അന്വേഷണവും നടപടികളും ഉണ്ടാകുന്നത്. ജനങ്ങളും പോലീസും തമ്മിലുള്ള സൌഹൃദം ഇന്ന് കാണാനില്ല. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് ജനമൈത്രി പോലീസ് സംവിധാനം കാര്യക്ഷമമായത്. അന്ന് പലരും ഈ പദ്ധതിയെ നോക്കി കളിയാക്കി ചിരിച്ചപ്പോൾ പിന്നീട് കണ്ടത് ജനങ്ങളും പോലീസും അടുക്കുന്ന കാഴ്ചയാണ്. വീട്ടിലെത്തി ക്ഷേമം അന്വേഷിക്കുന്ന ബീറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ നാടിന്റെ സ്പന്ദനം ഒപ്പിയെടുത്തു. ഇന്റലിജൻസും കാര്യക്ഷമമായി. ജനങ്ങൾക്ക് വേണ്ട സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിനായി. അക്രമസംഭവങ്ങൾ കുറയുകയും ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തമാവുകയും ചെയ്തു. ജനമൈത്രി സംവിധാനം പേരിന് മാത്രമായതോടെ ആ നല്ല കാലം വിസ്മൃതിയിലായെന്ന് ഒരു തർക്കവുമില്ലാതെ പറയാൻ കഴിയും. ആഭ്യന്തരവകുപ്പിന് നേതൃത്വം നൽകുന്നവർ പോലീസുകാരുടെ കുറ്റകൃത്യങ്ങൾ ലാഘവത്തോടെ നോക്കിക്കാണുന്നതാണ് ക്രിമിനൽ പ്രവർത്തനങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നത്. മേലധികാരികളും കുറ്റകരമായ വീഴ്ച വരുത്തുന്നു. ക്രിമിനൽ കേസുകളിലും സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളിലും കലാപങ്ങളിലും ഉൾപ്പെട്ടവർ കോടതി ഉത്തരവിന്റെ മറവിൽ പോലീസ് സേനയിലെത്തുന്നത് തടയാൻ നിയമ ഭേദഗതി കൊണ്ടുവരാൻ DGP നേരത്തെ സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു. ഏതാനും വർഷമായി ഇത്തരം കേസിൽപ്പെടുന്നവർ കോടതി ഉത്തരവിന്റെ മറവിൽ സേനയിൽ എത്തുന്നുണ്ട്. ഇത് തടയാൻ 2011 കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 86(2) ഭേദഗതി ചെയ്യണമെന്നായിരുന്നു ശുപാർശ. കഴിഞ്ഞ 7 വർഷത്തിനിടെ കോടതി ഉത്തരവുകളുടെ പിൻബലത്തോടെ സേനയിൽ കയറിയവരിൽ 40 പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. എന്നാൽ സായുധ പരിശീലനം നേടിയവർ ഇത്തരത്തിൽ പുറത്തു നിൽക്കുന്നത് അപകടകരമാണെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകി. സേനയിൽ പരിശീലനത്തിന് മുമ്പാണ് കുറ്റപത്രം നൽകുന്നതെങ്കിൽ കുറ്റവിമുക്തനായ ശേഷം മാത്രമേ പരിശീലനം നൽകാൻ പാടുള്ളൂ. പരിശീലന കാലയളവിൽ ശിക്ഷിക്കപ്പെട്ടാൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. കുറ്റവിമുക്തനാക്കിയാൽ സേനയിലെ ആഭ്യന്തര സമിതി പരിശോധിച്ച് ഉചിത തീരുമാനമെടുക്കണം എന്നിങ്ങനെയുള്ള ശുപാർശകളിൽ ഇനിയും തീരുമാനമുണ്ടായി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഉത്തരവാദിത്വപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ജനത്തിന് ഭീഷണിയാകുന്നുവെന്ന അവസ്ഥ ഏറെ ഗൌരവത്തോടെ കാണേണ്ടതാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ സേനയ്ക്ക് അപമാനമാണെന്നിരിക്കെ ഇത്തരക്കാരെ ചുമന്ന് കൂടുതൽ പേരുദോഷം കേൾക്കേണ്ട സാഹചര്യത്തിലേക്കാണ് പോലീസ് സംവിധാനം നീങ്ങുന്നതെന്ന് നിസ്സംശയം പറയാം. ക്രിമിനൽ കേസിൽ പ്രതികളായ പോലീസുകാർക്കെതിരായ അന്വേഷണ പുരോഗതി പരിശോധിച്ച് സസ്പെൻഷനും അച്ചടക്ക നടപടികളും പിൻവലിക്കണമോ വേണ്ടയോ എന്നതിൽ സമിതിയാണ് തീരുമാനമെടുക്കേണ്ടത്. സിവിൽ പോലീസുകാർ മുതൽ CI വരെ ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരുടെ അച്ചടക്ക നടപടി പുനഃപരിശോധിക്കാനുള്ള അധികാരം ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിലുള്ള സമിതിക്കാണ്. CI വരെയുള്ള 826 പോലീസുകാരാണ് ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മ പരിശോധന വേണ്ടിടത്താണ് നടപടിക്രമങ്ങൾ ഉദാരമാക്കിയത്. ജില്ലാതല സമിതികളിൽ സ്വാധീനം ചെലുത്തി ക്രിമിനൽ കേസിലെ പ്രതികളായ പോലീസുകാർ വീണ്ടും എളുപ്പത്തിൽ സർവീസിൽ തിരിച്ചെത്തുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. ഡിവൈഎസ്പി റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരായ അച്ചടക്ക നടപടി മാത്രം എഡിജിപി തല സമിതി പരിശോധിക്കുന്നതാണ് നിലവിലുള്ള സംവിധാനം. കാര്യക്ഷമമായ സംവിധാനങ്ങളിൽ വെള്ളം ചേർക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. അത് പലപ്പോഴും പലവിധത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടാണെന്ന് പറയാതിരിക്കാനാവില്ല. അതിനൊരു മാറ്റമാണ് ഇനി പോലീസിൽ ഉണ്ടാകേണ്ടത്.